ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഭൌതികദേഹം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. 18-ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ ഭുവനേശ്വറിൽ വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഇടത്തരക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കുമായി പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സുഗതകുമാരിയുടേത് പ്രകൃതി സംരക്ഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി സമർപ്പിച്ച ജീവിതമായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. 8-ാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്നലെ രാത്രി അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഭൌതികദേഹം തൃശൂർ പൂങ്കുന്നം തറവാട്ടിൽ പൊതുദർശനത്തിന് വെച്ചശേഷം തൃശൂർ സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത്. സംസ്കാരം നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട് ശ്മശാനത്തിൽ നടത്തും. ഡെസ്ക് റിപ്പോർട്ട്.
സ്നേഹിക്കാനും പ്രണയിക്കാനും വിരഹത്തിൽ മനസ്സിനെ തരളിതമാക്കാനും ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചാണ് ജയേട്ടനെന്ന പി ജയചന്ദ്രൻ ഭൌതികമായെങ്കിലും മലയാളത്തെ വിട്ടുപിരിഞ്ഞത്. 60 വർഷത്തിനിടെ പാടിത്തീർത്ത 1000 മധുരഗാനങ്ങളിലൂടെ അദ്ദേഹം മരണത്തെ മറികടന്നു കഴിഞ്ഞു. ആലപിച്ച ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവർക്ക് പഞ്ഞമില്ലാത്ത ഈ ലോകത്ത് പാടിയതിൽ പതിരായി മാറിയ ഗാനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാവുന്ന അപൂർവം ചിരലിൽ ഒരാളാണ് ജയചന്ദ്രൻ. ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല ഈ ഭാവഗായകന്റെ സംഗീത ജീവിതം. ദൂരദർശനുവേണ്ടി അദ്ദേഹം ആലപിച്ച ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ, സ്മൃതിധൻ ചിറകിലേറി ഞാനൻ തുടങ്ങിയ ഗാനങ്ങളും, ജയദേവകവിയുടെ ഗീതികൾ കേട്ടന്റെ രാതെ ഉറക്കമായോ തുടങ്ങിയ ആകാശവാണി ലളിതഗാനങ്ങളും സിനിമാ പാട്ടുകളെ പോലെ തന്നെ ജനപ്രിയങ്ങളാണ്.
പി ജയചന്ദ്രന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചു. വിവിധ ഭാഷകളിലെ അദ്ദേഹത്തിന്റെ ഭാവതീവ്രമായ ആലാപനങ്ങൾ വരും തലമുറകളുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ 18-ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. കേന്ദ്ര ഗവൺമെന്റും ഒഡീഷ ഗവൺമെന്റും സംയുക്തമായി സംഘടിപ്പിച്ച 3 ദിവസത്തെ കൺവെൻഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരുന്നു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. വികസിത് ഭാരതിന് നൂതനമായ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിന് യുവാക്കൾക്ക് സവിശേഷമായ പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നതാണ് 3 ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ നിന്ന് 39 പേർ ഉൾപ്പെടെ 3000 യുവാക്കളെയാണ് ഡയലോഗിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുത്തത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി 2023-24 സംഘടിപ്പിച്ച 34-ാമത് ദേശീയ യൂത്ത് പാർലമെന്റ് മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേന്ദ്രീയ വിദ്യാലയ സംഗ്ദാന്റെ 25 മേഖലകളിലെ 150-ഓളം കേന്ദ്രീയ വിദ്യാലയങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തതായി പാർലമെന്ററികാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇടത്തരക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കും മികച്ച യാത്രാ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്ന പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സന്ദർശിച്ച് സൌകര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്കായി ലോകോത്തര ട്രെയിൻ സൌകര്യങ്ങളെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നതാണ് അമൃത് ഭാരത് 2.0 പദ്ധതിയെന്ന് അശ്വിനി വൈഷ്ണവ് ചെന്നൈയിൽ പറഞ്ഞു. യാത്രക്കാരുടെ സൌകര്യത്തിനും സുരക്ഷയ്ക്കുമായി 12 പ്രധാന മാറ്റങ്ങൾ അമൃത് ഭാരത് ട്രെയിൻ കോച്ചുകളിൽ നടത്തിയ നവീകരണത്തിലൂടെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ കുറഞ്ഞ വരുമാനക്കാർക്കായി 50 പുതിയ ട്രെയിനുകൾ അവതരിപ്പിക്കുന്ന പദ്ധതിയും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. മോഡുലാർ ടോയ്ലറ്റുകൾ, എമർജൻസി സംവിധാനങ്ങൾ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, മൊബൈൽ ഹോൾഡറുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വന്ദേഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച കോച്ചുകൾ കേന്ദ്രമന്ത്രി അനാവരണം ചെയ്തു. ആഭ്യന്തര സുരക്ഷയുടെയും പോലീസിംഗിന്റെയും വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യൻ പോലീസ് സേനയെ സ്മാർട്ട് സേനകളാക്കി മാറ്റാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകുംഭ് 2025 സമർപ്പിച്ച ആകാശവാണിയുടെ കുംഭവാണി ചാനൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചാനൽ ഉദ്ഘാടനം ചെയ്തു. സുഗതകുമാരിയുടേത് പ്രകൃതി സംരക്ഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി സമർപ്പിച്ച ജീവിതമായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. സുഗത നവതിയുടെ ഭാഗമായി ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഗത സൂക്ഷ്മവനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന വിവിധ പദ്ധതികൾ ഫലം കാണുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്നും എൽ മുരുകൻ പറഞ്ഞു. സുഗതവനം സൂക്ഷ്മവനം ആശയത്തിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ മന്ത്രി വൃക്ഷത്തൈ നട്ടു. സുഗത നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസ അർഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറത്തിറങ്ങി. വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ദേശീയ തലസ്ഥാനത്തെ 70 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണ നടപടികൾ ആരംഭിച്ചു. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്ന് വിശേഷിപ്പിച്ച കോഴിക്കോട് ഒളവണ സ്വദേശി സുബ്രഹ്മണ്യന് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചു. പോസ്റ്റൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കത്ത് നേരിട്ട് കൈമാറി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. പ്രായം 21-നും 50-നും മധ്യേ. കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ്. ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും. യോഗ്യത, അപേക്ഷാ ഫീ, അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് www.newsonair.gov.in ൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ്, ആകാശവാണി, ബീച്ച് റോഡ്, കോഴിക്കോട് 673032 എന്ന വിലാസത്തിൽ ജനുവരി 15 വൈകിട്ട് 6 മണിക്കകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-236-2065 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10-നും ഉച്ചയ്ക്ക് 2-നുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ്.
പൊതുമേഖലയിൽ സംസ്ഥാനത്തെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയായ ഗ്രീൻ പാർക്ക് തിരുവല്ല കുന്നതാനം കിൻഫ്ര പാർക്കിൽ വൈകിട്ട് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയിൽ 8 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സംസ്ഥാന പുരാരേഖ വകുപ്പിന് കീഴിൽ സജ്ജീകരിച്ച കണ്ണൂർ ജില്ലാ സയൻസ് പാർക്കിലെ നവീകരിച്ച പൈതൃക കേന്ദ്രം പ്രദർശനശാല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചരിത്ര നിർമ്മിതി പുരാരേഖകളിലൂടെ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോ MT നാരായണൻ വിഷയം അവതരിപ്പിക്കും. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നാട്ടിലെയും വിദേശത്തെയും കമ്പനികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന 2 ദിവസത്തെ ഗ്ലോബൽ ജോബ് ഫെയർ നാളെ ആരംഭിക്കും. ഇതുവരെ 9,000-ലേറെ ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജോബ് ഫെയറിൽ 2,000-ത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തൊഴിലധിഷ്ഠിത എക്സിബിഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ, ആഗോള തൊഴിൽ വിപണി പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, പ്രസന്റേഷനുകൾ, കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖരുമായി മുഖാമുഖം, വിദേശങ്ങളിൽ തൊഴിലിനൊപ്പം ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിവിധ സെഷനുകളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഫുഡ് പ്രോസസിംഗ് തുടങ്ങി വിവിധ മേഖലയിലെ തൊഴിലവസരങ്ങളും ജോബ് ഫെയറിലൂടെ സാധ്യമാകും. കണ്ണൂരിന് പുറമേ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കും. നാളെ രാവിലെ K.സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യുക.
8-ാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് കിക്കോഫ്. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ FC കർണാടകയെ നേരിടും. 2-ാം മത്സരത്തിൽ വൈകിട്ട് 3:30 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള FC നിലവിൽ ചാമ്പ്യന്മാരായ ഒഡീഷ FCയുമായി മത്സരിക്കും. ഇന്ത്യ അയർലൻഡ് ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അയർലൻഡിന് 4 വിക്കറ്റ് നഷ്ടമായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അയർലൻഡ് 19 ഓവറിൽ 76 റൺസ് എടുത്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കാലിക്കറ്റ് ട്രെയിനിംഗ് സെന്ററിലെ മുൻകാല കായിക താരങ്ങളുടെ സംഘടനയായ അലുംനി ഓഫ് സായി കാലിക്കറ്റിന്റെ കളിക്കളത്തിന് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ 2-ാമത്തെ പരിപാടി നാളെ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 15-ഓളം കായിക പരിശീലന കേന്ദ്രങ്ങൾക്ക് പരിപാടിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച ഭാവഗായകൻ P ജയചന്ദ്രന്റെ ഭൌതികദേഹം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. 18-ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ ഭുവനേശ്വറിൽ വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഇടത്തരക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കുമായി പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സുഗതകുമാരിയുടേത് പ്രകൃതി സംരക്ഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി സമർപ്പിച്ച ജീവിതമായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ L.മുരുകൻ. 8-ാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.